Syekhul Islam Abdul Nabi Wahab rahimahullah. Dan setelah kasih syubhatan, wa cobalah. Ada barimu, wa'alam anna hadhihi syubhatan thalath hiya akbar ma 'inda. Ini maksudnya apa? Ibaratnya mun samshayam mun chodyam. ഇതാണ് ഇവരുടെ അടുത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ വായിച്ച മൂന്ന് ശുഭത്തുകൾ, മൂന്ന് സംശയങ്ങൾ, മൂന്ന് ചോദ്യങ്ങൾ. അഭാവമല്ലാത്തവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥിരാക്കുന്ന ആളുകൾ, സഹായം തരുന്നവർ, അവർ പറയുന്ന മൂന്ന് ചോദ്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവർ പല സംശയങ്ങളും പറയും, പല ശുഭത്തുകളും തർക്കങ്ങളും കൊണ്ടുവരും. അതിലേറ്റവും വലുത് ഈ മൂന്ന് കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നത്? ഒന്നാമത്തേത്, ഞങ്ങൾ ഈ മഹാന്മാരോടാണ് വാക്കുകൊണ്ട് ചോദിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഉത്തരം ചെയ്യുന്ന അള്ളാഹുവാണ്. അവരിൽ നിന്നാണ് പ്രതീക്ഷിച്ചത്. ആരും ശ്രദ്ധിക്കാത്തവർക്ക് വന്നിട്ടില്ല, ആരും ശ്രദ്ധിക്കുന്നുണ്ടല്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഈ മെച്ചുപോയ ആളുകളാണെങ്കിലും യഥാർത്ഥത്തിൽ മനസ്സിൽ ഉദ്ദേശം അള്ളാഹുവാണ്. ആലങ്കാരികമായി ഈ മഹാൻ ഒഴിക്കുന്നത് മാത്രം, ഇതാണ് ഒരു സംശയം. അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏത് മുശ്രിക്കിനും അത് അവകാശപ്പെടാൻ പറ്റും. വ്യക്തമായ ഖാബറാണ് നമുക്ക് ഉറപ്പുള്ള. ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ലാത്ത വിഗ്രഹാരാധകരായ ആളുകളെ സ്വർഗത്തിന് പോലും പാലിക്കാം. ഞങ്ങൾ ആലങ്കാരികമായിട്ടാണ് ഈ വിഗ്രഹങ്ങളെ ഒഴിക്കുന്നത്, ഉദ്ദേശം അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? അതുതന്നെയാണ് നിങ്ങളോട് പറയാൻ. അതുപോലെ രണ്ടാമത് അവർ പറയുന്നതാണ്, ഞങ്ങൾ വിളിച്ചു തേടുന്നത് ബിംബങ്ങളോടല്ല, മഹാന്മാരോടാണ്, സ്വാധീനങ്ങളോടാണ്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒന്ന് ആയത്തുകളൊക്കെ, അത് ബിംബാരാധകരായ മഹാവിഷയങ്ങളെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകളാണ്, നമുക്ക് ബാധകമല്ല. അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞു, പല ഉത്തരങ്ങൾ പറഞ്ഞു. അതെന്തായിരുന്നു? ലോകത്ത് ഏതൊരു ബിംബാരാധകനുണ്ടോ, വിദ്യാഭ്യാസുന്നവരുണ്ടോ, അവരൊന്നും തന്നെ ഈ കല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഈ മരം കൊണ്ടുണ്ടാക്കിയ ഈ പ്രതിമയിൽ നിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കുന്നില്ല, ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ എല്ലാ വിഗ്രഹങ്ങളും പ്രതീകങ്ങളാണ്. അതിന് പേരിൽ ഒരു മഹാൻ ഉണ്ടാകും, അതിന് പേരിൽ വേറൊരു ശക്തി ഉണ്ടാകും. ആ ശക്തിയുടെ ഒരു രൂപം, അതിന് പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകം മാത്രമാണ് ഈ വിഗ്രഹം എന്ന് നാം പറഞ്ഞു. അതുപോലെ മൂന്നാമത് അവർ പറയുന്ന വാദം എന്താണ്? ഞങ്ങൾ ശബാഹത്താണ് വരുന്നത് പ്രതീക്ഷിക്കുന്നത്. ശബാഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ശബാഹത്തിനാണ് ശുപാർശ. ഈ മഹാന്മാരോട് നമ്മൾ ചോദിക്കുന്നു, അവരെ മാത്രമാണ് ശുപാർശ ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്ത് അത് ഉത്തരം പറഞ്ഞ എന്താണ്? മരണത്തോടുകൂടി മനുഷ്യന്റെ പ്രവൃത്തികൾ അവസാനിച്ചു. മരിച്ചു കഴിഞ്ഞ മനുഷ്യന് നമുക്കൊരു ശുപാർശ പറയാൻ പോയിട്ട് ഒരു ആളുകൾ ചെയ്യാൻ സാധിക്കില്ല. ഇതെന്താ മാത്രം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു. അതുപോലെ തന്നെ ശബാഹത്ത് എന്ന് പറയുന്നത് തന്നെ നാളെ പരലോകത്തിൽ അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം ഉപയോഗിക്കുന്ന കാര്യമാണ്. നമുക്ക് ശഫാത്ത് പറയാൻ ഒരു മഹാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു അനുവദിക്കണം ഇന്ന വ്യക്തിക്ക് വേണ്ടി ഈ ശുപാർശ പറഞ്ഞു കൊടുക്കുക എന്നുള്ളാഹു കൽപ്പിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യാൻ നിമിഷം പോലും സാധിക്കുള്ളൂ. മനുഷ്യർക്കിടയിൽ നടക്കുന്നത് പോലെ നമ്മുടെ സ്വാധീനം വെച്ച് ഒരു ശുപാർശ കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മുന്നിൽ നടക്കില്ല. അപ്പൊ ഈ മൂന്ന് സംശയങ്ങളും അതിനുള്ള മറുപടികളുമാണ് പറഞ്ഞത്. ഇതാണ് മരണപ്പെട്ട മഹാന്മാരെ അല്ലെങ്കിൽ അള്ളാഹു പുറമെ മറ്റാരെയും വിളിച്ച് സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന നടത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയ പാഠം. വേറെ കുറെ ചോദ്യങ്ങളുണ്ടാവും, അതിനേക്കാൾ ചെറുതും. ഇതിനുള്ള മറുപടി നമ്മൾ മനസ്സിലാക്കി. ഇനി അദ്ദേഹം പറയുന്നു, അവസ്ഥ അന്ന് അള്ളാഹു കിതാബി, ഇതിനൊക്കെ ഒരു ഉത്തരം അള്ളാഹുണ്ട് എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഓരോ മറുപടികൾക്കും ആയത്തുകളും ഹദീസുകളും നാം പറഞ്ഞു. അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാലോ നല്ല ശരിക്കും ഇക്കാര്യം മനസ്സിലാക്കിയാൽ, ഈ സംശയങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിലാക്കിയാൽ സമാധാനമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ, മറ്റു സംശയങ്ങൾ, ഇവരുടെ മറ്റു വാദങ്ങൾ, അതൊക്കെ ഇവയെ കടത്തിയോ നിസ്സാരമാണ്. ഇത്രയും പറഞ്ഞത് ഈ മൂന്ന് സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇവർ പറയുന്ന ഈ വാദങ്ങളൊക്കെ മക്കാം ശരിക്കുകൾ വാദിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ അള്ളാഹു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഗ്രഹങ്ങൾ അവർ അടയാളങ്ങളെ മാത്രമാണ്, മഹാന്മാരും ശുപാർശകൾ മാത്രമാണ്. അപ്പൊ മക്കാം ശരിക്കുകൾ പറയുന്ന വാദങ്ങൾ, ഇവർ പറഞ്ഞ ഓരോ വാക്കുകളും ഖുർആനിലെ മക്കാ മുശ്രിക്കുകളുടേതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? മുശ്രിക്കുകളാരും തന്നെ മക്കാ മുശ്രിക്കുകളും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായിരുന്ന കുഫാർ ഖുറൈശ് അവരാരും അവരുടെ ആരാധന്മാർ അവരാരാധിക്കുന്ന മഹാന്മാർ സ്വതന്ത്രമായ കഴിവുള്ളവരാണ് വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ സ്വന്തമായി സഹായിക്കാൻ കഴിയുന്നവരാണ് അല്ലെങ്കിൽ ദോഷങ്ങൾ നിർത്താൻ കഴിവുള്ളവരാണ് എന്ന് കുഫാർ ഖുറൈശ് മക്കയിലെ കുഫാറുകൾ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. ആരുടെ കയ്യിലാണ് എല്ലാ വസ്തുക്കളുടെയും അധികാരമുള്ളത് എന്ന് ചോദിച്ചാൽ ഓഹോ ഇരിയുപോലെ അലൈഹി അഭയം നൽകുകയും അവനിൽ നിന്ന് മറ്റൊരു ശക്തും അഭിനയം കിട്ടാത്തവനുമായ കാലമാണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുറ്റാകുന്ന അറിവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക എന്നവരോട് പറഞ്ഞു പക്ഷേ പോലുമില്ല അള്ളാഹുവാണ് എന്നവർ പറയും. അപ്പൊ എല്ലാ അധികാരവും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. അതേ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദമാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ പറയുമെന്ന്. അപ്പൊ സ്വതന്ത്രമായി ഒരു ബിംബത്തിനും ഒരു മണാനും ഒരു വലിയനും ഒരു കഴിവുമില്ല എന്ന് മക്കാ മുശ്രിക്കുകളും പറഞ്ഞിരുന്നു, അംഗീകരിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിന് പുറമെ മറ്റൊരാൾക്ക് സ്വതന്ത്രമായ കഴിവില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുകയില്ല. അള്ളാഹുവിന്റെ അനുവാദത്തിന്റെ താഴെയാണ്, അള്ളാഹുവിന്റെ അധികാരത്തിന്റെ ബദ്ധീനാണ് ഈ മഹാൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ തേടി അള്ളാഹുവിനെ പോലെ ഇല്ലാതായി ഞാൻ വേണ്ടി അയാൾ കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ മുസ്ലിമാവുകയില്ല. നേരെ മറിച്ച് ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാക്കണം, എന്നാൽ മാത്രമേ ഒരാൾ മുസ്ലിമാവുകയുള്ളൂ. അതിന് തെളിവുകൾ നമ്മൾ പറഞ്ഞു. മക്കാ മുശ്രിക്കുകളുമായി സല്ലല്ലാഹുമാർ ഏറ്റുമുട്ടിയത് അവര് നിഷേധിക്കുന്ന കാര്യം എന്താണ്? ആരാധിക്കപ്പെടാൻ ഒരാൾക്ക് മാത്രം എന്നാണ് പറയുന്നത്. അത് ചോദിക്കുന്നത് എന്നാൽ അധികാരത്തിന്റെ കാര്യം അല്ലെങ്കിൽ സൃഷ്ടിപ്പിന്റെ കാര്യം അതൊക്കെ പറയുമ്പോൾ സേപ്പൂർണ്ണില്ല എന്നൊക്കെയായിരുന്നു അവർ പറയാറുണ്ടായിരുന്നത്. നാലാമത്തെ കാര്യം, മരണപ്പെട്ട ആളുകൾ നമുക്ക് കാര്യങ്ങൾ നേടാനുള്ള ഒരു സബബായി ഉണ്ടാകുന്നില്ല. മരണപ്പെട്ട ഒരു വ്യക്തി നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാനുള്ള ഒരു മാർഗമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അത് നമ്മൾ പറഞ്ഞു മരിച്ചതോടുകൂടി അവരുടെ എല്ലാ പ്രവൃത്തിയും മോശമായി. അഞ്ചാമത്തെ കാര്യം, സഹാബത്തിന്റെ ഇജ്മാനുണ്ട് മരണപ്പെട്ട ആളുകളെ കൊണ്ട് കാര്യങ്ങൾ നേടുക എന്നത് അനുവദനീയമല്ല എന്ന കാര്യം. മരിച്ച ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുത്തുക എന്നുള്ളത് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന കാര്യത്തിൽ സഹാബത്തിന്റെ ഇജ്മാനുണ്ട്, ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമുണ്ട്. എന്താണ് നിങ്ങളുടെ തെളിവ്? നമുക്കറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നിരവധി പ്രയാസങ്ങൾ സഹാബത്തിനുണ്ടായിട്ടുണ്ട്, നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഭൗതികമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദീനീപരമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സന്ദർഭത്തിലും മരണപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ ഫലഭാവകാശികളോടോ ഒരു സഹാബിയും സഹായം തരുകയോ അവരെ ജവാബിനോട് തരുകയോ അവരെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കുകയോ ചെയ്തതായി യാതൊരു തെളിവും ഒരാൾക്കും കാണാൻ സാധിക്കുകയില്ല. സഹീഹ് ബുഖാരിയിൽ ഒരു സംഭവം കാണാം. മദീനയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ വലിയ ഒരു ക്ഷാമം ഉണ്ടായി, പട്ടിണി ഉണ്ടായി, വരൾച്ചയുണ്ടായി, മഴയില്ല, കൃഷിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലുഇലൈക ബിനബിയ്യിന, അല്ലാഹുവെ നിന്റെ നബിയെ കൊണ്ട് ഞങ്ങൾ നിന്നോട് നേടാറുണ്ടായിരുന്നു, നിന്റെ നബിയെ ഞങ്ങൾക്ക് ഇടയാളനാക്കാറുണ്ടായിരുന്നു. ഫദസ്തീന, അങ്ങനെ ഇടയാളനാക്കിയാൽ നീ ഞങ്ങൾക്ക് മഴ തരാറുണ്ടായിരുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിലുള്ള സമയത്ത് നമുക്കറിയാം മിമ്പറിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന തീരുന്നതിന് നമുക്ക് മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച തുടർച്ചയായി മഴ പെയ്യും. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയാളനാക്കുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന അതാണ് ഇടയാളൻ, ആ പ്രാർത്ഥനയാണ് മന്ദിരത്തൻ, ആ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് നീ മറവർഷിപ്പിക്കാറുണ്ടായിരുന്നു. വഹിന്നാണ് ദിവസം ഇന്ന് ഞങ്ങൾ നിന്നോട് ഇടയാളനാക്കുന്നത്, നിനക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇടയാളനാക്കുന്നത് പിതൃവിനെയാണ് അക്ബാസ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്തിന, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണം. അതിന് എന്താ ചെയ്തത്? അക്ബാസ് അള്ളാഹു ദുആ ചെയ്തു. അപ്പോ നിംസല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോ എന്താ ചെയ്തത്? അടുത്ത ഒരു മഹാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. അപ്പൊ മഹാന്മാരായ ആളുകൾ ദുആ എന്നുള്ളത് അത് തവസ്സുലാക്കാൻ പറ്റിയ ഒരു മാർഗമാണ്, ഇടയാളനാക്കാൻ പറ്റിയ കാര്യം. ഈ മഹാന്റെ ദുആയാണ്, മഹാന്റെ ശരീരമല്ല, അയാളുടെ ജാഹ് അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനം അതൊന്നുമല്ല, അയാളുടെ ദുആ. അപ്പോ ഇങ്ങനെ നിംസല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം നിംസല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടിട്ട് அச்சுள்ள மகன்களாய புத்தகங்களாய சாதகங்களாய மகாபத்தின அவரை கொண்டு பிரார்த்திப்பிக்கிறாயிருக்கும் அப்புறம் விவாதம் செய்யும் மனுஷன் மரணப்பட்டு போய ராமன் மதியாவுக்கு சிலபாரத்திலுமே விட்டுட்டு மந்திராவை கொண்டு பிரார்த்தி பிரார்த்திப்பிக்கிறது நஷ்டம் அப்போ சகாபத்தின் நிஜமா உண்டு ஒரு சகாபியும் உங்களுடைய மாதிரி நியமா தெரிஞ்சிடல நமக்கு நெசவாதத்தின் போய் எத்தனை சோதிச்சுக்கல அதாவது மரணப்பட்ட ஒராளை இடையாத்துக்கு அயாளை கொண்டு எந்தெங்கிலும் குணம் எடுக்கிறது என்னுள்ளது அனுமதனீயமல்ல சகாபத்தின் ஆ ஒரு കാര്യം ഇത്രയും ശുഭത്തിലുള്ള മറുപടിയിൽ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ ക്ഷമാ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിന് മറുപടിയായി പറഞ്ഞ കാര്യമായിരുന്നു. എന്തായിരുന്നു അത്? ക്ഷമാ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതും തന്നെ അവരുടെ പ്രവൃത്തികൾ നോക്കിയാൽ അവരുടെ ഈ വാക്കുകളും അവകാശവാദം മാത്രമാണ് മനസ്സിലാവും. ഞങ്ങൾ ഈ മഹാന്മാരോട് അവരുടെ മുന്നിൽ താഴ്മ കാണിക്കുന്നത് അവരോട് വരുന്നത് അവരെന്താന്നോട് പറയും എന്ന് കരുതിയിട്ടാണ് എന്ന് പറയുന്നവരുടെ പ്രവൃത്തി നോക്കിയാൽ യഥാർത്ഥത്തിൽ അവർ അങ്ങനെയല്ല കാണുന്നത്. പലപ്പോഴും അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ സ്ഥാനം ഈ മഹന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ സാധിക്കും. നിരവധി ഉദാഹരണങ്ങൾ അത്തരത്തിൽ കാണാൻ പറ്റും. ഉദാഹരണം ഇതിന്റെ വിശദീകരണത്തിന് സ്വാമിച്ചി അദ്ദേഹം പറഞ്ഞത് കാണാം. ഒരു സൂഫി പണ്ഡിതനായിട്ടുള്ള ഷാവാനി നമ്മുടെ നാട്ടിലെ തസവ്വുഫിന്റെ ആളുകൾ ആത്മീയതയിലെ ആളുകൾ ദരിക്കുന്നതിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകളൊക്കെ വലിയ മഹാനായിട്ട് ഉദ്ധരിക്കാനുള്ള ഷാവാനി അയാളുടെ ഒരു കിതാബിൽ കാണാം. ഷംസുദ്ദീൻ അൽ ഹനഫി എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് അദ്ദേഹം പറയാം. ഈ ഷംസുദ്ദീൻ അൽ ഹനഫി മഹാൻ അവർ വന്നിട്ടുള്ളവരാണ്. അദ്ദേഹം മരണപ്പെടാറായപ്പോ കർണാശനായപ്പോ അദ്ദേഹം പറഞ്ഞതായി ഇതാ അസാബത്തും മുലിമത്തും മുലിമാൻ എന്തെങ്കിലും ഒരു ദുരിതം നിങ്ങൾ ബാധിച്ചാൽ എന്റെ കബുട്ടടുത്ത് നിങ്ങൾ ചോദിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളുടെ അവര് ഒരു മുഴ മണ്ണിന്റെ ദൂരമേ ഉള്ളൂ. അവരുടെ ഒരു മുഴ മണ്ണിന്റെ ദൂരമേ ഉള്ളൂ. ഒരു മുഴ മണ്ണിന്റെ പേരിൽ അത്രയും ദൂരമുണ്ട് എന്നതിന്റെ പേരിൽ തന്റെ സഹോദരന്മാരെ കയ്യൊഴിച്ച് വരുത്താൻ അവരാണല്ല പറഞ്ഞാൽ ഈ ഒരു കബർ ജീവിതം മൃഗത്തെ ജീവിതം എന്നുള്ളത് നിങ്ങളെ സഹായിക്കാൻ എന്തൊരു തടസ്സമല്ല എന്ന് ഈ വ്യക്തി പറഞ്ഞത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഈ ഷാവാനിയുടെ കിതാബുകളിലാണ്. ഒരു സംഭവം ഇതുപോലെ അദ്ദേഹം ധരിച്ചിട്ടുള്ളത് ഇതേ വ്യക്തി തന്നെ മഹാനന്ദ പറയുന്ന ഈ ഷംസുദ്ദീൻ ഹനഫി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഈ ഷാവാനിയുടെ ശിഷ്യന്മാര് നൈനദി മുറിച്ച് കടക്കേണ്ടി വന്നാല് ഇയാൾ വിളിച്ചു കയറും. നൈനദിയുടെ അറ്റത്ത് നിന്നിട്ട് യാ ഹനഫി യാ ഹനഫി എന്ന് വിളിച്ചുകൊണ്ട് നൈനദിയിലൂടെ നടന്നു പോകും. അപ്പൊ വെള്ളത്തിലൂടെ അവര് മുങ്ങാതെ അപ്പം തിന്നാൻ പറയും. അങ്ങനെ ഒരിക്കല് ഒരു ശിഷ്യൻ യാ അള്ളാ എന്ന് പറഞ്ഞു. യാ ഹനഫി യാ ഹനഫി എന്ന് പറഞ്ഞ ഇടയിൽ യാ അള്ളാ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ മുങ്ങാൻ തുടങ്ങി. അത് കണ്ടപ്പോ മുങ്ങാൻ തുടങ്ങിയപ്പോ ഈ ശേഖ് രക്ഷിച്ചു ഈ ഹനഫി രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു യാ അള്ളാ കൈപ്പറ്റ പോ യാ അള്ളാ എന്താണ് യാ അള്ളാ എന്ന് വിളിക്കാൻ കാരണം എന്തിനാണ് അള്ളാഹ് വിളിക്കുന്നത് എന്ന് ഈ ശേഖ് ചോദിച്ചു. നൗദുബില്ലാ ഇങ്ങനെയുള്ള കഥകൾ നിരവധി കാണാൻ സാധിക്കും. ഇബ്രാഹിം ഹവ്വാസ് എന്ന് പറയുന്ന ഒരു സൂഫി ഖോജൻ തസവ്വുഫിന്റെ ആളുകൾ വലിയ മഹാനായി പറയുന്ന ഒരാൾ അയാളെ കുറിച്ച് ഇതേ ഷാവാനി തന്നെ പറയുന്നത് കാണാം. അയാളുടെ വെള്ളം കുടിക്കുന്ന കോപം അത് മതി നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ. എന്റെ ഈ കോപം മതി നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരാൻ. പിന്നെ എന്റെ കാര്യം പറയാനുണ്ടോ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ച് എന്റെ കഥ. ഇയാളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വെള്ളം വെച്ച് ഇയാൾ ഓതുന്നതിന് പെട്ടെന്ന് ഒരു കാലത്തെ ചെരുപ്പ് അയച്ചിട്ട് ഇയാൾ കയറും. ഈ ഒതുകൊണ്ടുന്ന സ്ഥലത്ത് ജനലൊന്നുമില്ല. 4 മീറ്റർ ഒരു റൂമിലാണ് ഉരുളത്. പക്ഷെ ഇയാൾ ചുമലിലേക്ക് ചെരുപ്പ് അറിഞ്ഞപ്പോൾ ചുമല് തുളച്ച് ഈ ചെരുപ്പ് ദൂരെ പോയി. അങ്ങനെ മിസറിൽ നിന്ന് ഇഷ്ടമാണ് സംഭവം നടക്കുന്നത്. ഈ ചെരുപ്പ് ശാമിലെത്തി ചെറിയിലെത്തി. അവിടെ ഒരാള് ഇയാളുടെ മുരീതായിട്ടുള്ള ഒരാള് മറ്റൊരു വ്യക്തിയുമായിട്ട് അടികൂടാണ്. അങ്ങനെ ഈ ശത്രു മുരീദിന്റെ നെഞ്ചത്തിലായി കുത്താൻ വേണ്ടി നിൽക്കാം, കൊല്ലാൻ നിൽക്കാം. അങ്ങനെ നേരെ ഈ ചെരുപ്പ് പോയി ഈ കുത്താൻ നിന്ന ആളെ വീഴ്ത്തിയെന്നാണ് പറഞ്ഞു. ഇയാൾ മുരീദിനോട് പറഞ്ഞു, വെള്ളം വെച്ചെടുക്കുന്ന മുരീദിനോട് പറഞ്ഞത് നീ എന്ത് ചെയ്യണം, ബാക്കിയിലേക്ക് ഒരു ചെരുപ്പ് എടുത്തോളാം, കാരണം മറ്റേ ചെരുപ്പുമായിട്ട് അയാൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറെ കാലത്തിന് ശേഷം ഈ ചെരുപ്പുമായിട്ട് പ്രതി തിരിച്ചു വന്നാണ് പറഞ്ഞത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ഈ குறாபத்துமாய் நடந்ததாக பிரசவமாய் நடந்த தெளிவத்தினாலும் காணப்படும். இதனால் அற்புதகரமான சம்பவம் அல்லாஹுவின் கடுமையை ஜோதி செய்யணும். அல்லாஹுக்கான அதிகாரம் உள்ளவராய் சித்திரிக்கிற மகான்மாரின் மகான்மார் என்று பயன வக்திகளுடைய சம்பவங்கள் ஒரு செய்தியிடம் ஒரு ரீதியில ஊகாத பிடிச்சு அப்போ ரோடு பிடிக்கிற மலக்குள் மோத்தினோடு ഈ ശൈത്യ ആരോപണം തിരിച്ചു വെച്ചു മലക്കുൽ മോത്ത് കൊടുത്തില്ല. അങ്ങനെ ഈ ശൈത്യം ദേശം പിടിച്ച് ചെയ്ത് മലക്കുൽ മോത്ത് ആ ദിവസം പിടിച്ച എല്ലാ ഊഹകളും ആ ഊഹകളും വെച്ചിട്ടുള്ള പൊട്ട തട്ടി കളഞ്ഞ ഊഹകളൊക്കെ തിരിച്ചുപോയി മെച്ചത്തെ സജ്ജീകരിക്കുന്ന ഞാനൊന്നുമില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇവർ വളരെ ആധികാരികമായി വലിയ മഹത്വമായി മഹാന്മാർ കലാമത്തമായി ഇതെന്നെ പഠിപ്പിക്കുക. എന്നിട്ടാണ് പറയുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചപ്പാത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, ഇവർ ശുപാർശ പറയും എന്നാണ്, അത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയും. അതൊരു ന്യായം മാത്രമാണ്. മുഹമ്മദ് റഷീദ് ദേവ റഹിമഹുല്ലാഹ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ കഥ, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കപ്പലിൽ പോകണം കടലിൽ. അപ്പൊ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ തിരമാല ആഞ്ഞു വീശി കാറ്റടിച്ച് കപ്പൽ മുങ്ങാൻ പോകും. അങ്ങനെ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. ഈജിപ്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഈജിപ്തിൽ അവിടുത്തെ അറബികൾ കാര്യമായി വിളിക്കുന്ന ഒരു വരിയാണ് അഹമ്മദ് ബദവി എന്ന് പറയുന്ന ഒരു സൂഫി. അപ്പോ ഞാൻ ബദവി ഞാൻ ബദവി എന്ന് വിളിക്കാൻ പറയും. എല്ലാവരും ഇയാളെ വിളിക്കുന്നത്, ഒരാൾ ബദവിനെ വിളിക്കുന്നുണ്ട്, വേറെ ആൾ ചെയ്യുന്ന വിളിക്കുന്നുണ്ട്, വേറെ യാത്രി ദസൂഫി ദസൂഫി എന്ന് പറയുന്നത് മറ്റുള്ളവര് വിളിച്ചു വരുന്ന മഹാന്മാരൻ മഹാന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇവരൊക്കെ വിളിക്കാൻ പറയും. അപ്പൊ സൗഹൃദങ്ങൾ ഒരാളുണ്ടായിരുന്നു കപ്പൽ മറ്റൊരാൾ, അയാൾക്ക് ഇവരുടെ ദേഷ്യം പിടിച്ചിട്ട് അയാൾ പറഞ്ഞത്ര ഇവരൊക്കെ രക്ഷപ്പെട്ടാൻ പ്രാർത്ഥിക്കും. ഇയാൾ പറഞ്ഞു അള്ളാഹു ഈ കപ്പൽ മുക്കാണ് ഇവരൊക്കെ കൊല്ലണം, ഞാൻ മറ്റേ കുഴപ്പമില്ല യാത്രയും കാരണം എന്നെ അറിയുന്ന എന്നെ അംഗീകരിക്കുന്ന ആ ഒരു കപ്പലില്ല, അതുകൊണ്ട് കപ്പൽ മുക്കിക്കളയണമെന്ന് അയാൾ പ്രാർത്ഥിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ അവസ്ഥ. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ദിവസങ്ങൾ പറഞ്ഞ മറ്റൊരു സംഭവം, ഒരു വളരെ വിഷമുണ്ടായി, എന്തോ മാനസികമായ പ്രയാസം ഉണ്ടായി, അവര് കുളിച്ചു തീർക്കുകയാണ്. ഞാൻ മക്ബൂലി എന്ന് വിളിക്കുന്നത്, ഈ മക്ബൂലി എന്ന് പറയുന്നത് ആരാധിക്കുന്ന അല്ലെങ്കിൽ കുളിച്ചു തീർന്ന ഒരു മഹാനൻ, അയാളുടെ പേര് പറഞ്ഞ് കുളിച്ചു തീർന്നു. അപ്പൊ ഈ പെണ്ണിന്റെ വെപ്രാളമൊക്കെ അടങ്ങുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു ഇമാനാരാത്ത ചെയ്യണമെന്നൂലി എന്താ അമ്മാവിനെ വിളിക്കാതെ ഈ പറഞ്ഞ വ്യക്തിയെ വിളിക്കുന്നത് ചോദിച്ചു. നമ്മൾ നാട്ടിൽ കാണാം എന്തെങ്കിലും പ്രയാസമുണ്ടായാലും ബദരിക്കാതെ വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഞാൻ അമ്മാനെ വിട്ടിട്ട് ഇയാൾ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു അതിൽ മദ്ബൂലി ഈ പറഞ്ഞ മഹാന് അയാൾ വെയിറ്റിംഗ് ഇല്ല, കാത്തുനിൽക്കില്ല, ഉടനടി മറുപടി കിട്ടും. അതാണ് ചോദിച്ചാൽ കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ വൈകും. പക്ഷെ ഈ മഹാനോട് ചോദിച്ചാൽ ഉടനടി ഉത്തരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പലരുടെ അവസ്ഥ. അപ്പോ ഇവരോട് ശബാബ് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് അബദ്ധമാണ്. ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ഹസൻ അൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് മുഹമ്മദ് അബ്ദുൽ ഖാദർ റഹ്മാനുള്ളാഹിയുടെ വേറെ കുട്ടിയുടെ മകനാണ് അബ്ദുൽ ലത്തീഫ് ആലിച്ച്. അദ്ദേഹത്തിന്റെ മിനഹാജുൽ തഹ്സീസ് എന്ന് പറഞ്ഞ കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു സംഘം തൗഹീദുള്ള ആളുകൾ മുഹ്ലിങ്ങളായ ആളുകൾ മിസറിൽ താമസിക്കുന്നുണ്ട്. ഇദ്ദേഹം അബ്ദുൽ ലത്തീഫ് ആലിച്ച് മിസറിൽ പറയാൻ ജീവിച്ചിട്ടുണ്ട്. സൗദി ഭരണകൂടം തകർന്നതിന് ശേഷം സൗദി ഭരണകൂടം മൂന്ന് ഘട്ടങ്ങൾ കടന്നു വരുന്ന നമുക്കറിയാം. രണ്ടു പ്രാവശ്യം അവരുടെ അധികാരം നഷ്ടപ്പെട്ടിട്ട് മൂന്നാമത്തെ ആവശ്യം ഭരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊരു ഘട്ടത്തിൽ അവരെ മറ്റൊരു രാജ്യം കീഴടക്കി, അങ്ങനെ അധികാരം നഷ്ടപ്പെട്ടവസ്ഥയിലാണ് അദ്ദേഹത്തെ ജയിച്ചുള്ളത്. ഈജിപ്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. നാട് കടത്തിയ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഉപ്പ ഷെയ്ഖ് അബ്ദുൽ റഹ്മാൻ ഹസൻ ഈജിപ്തിലേക്ക് നാട് കടത്തി എത്തുന്ന സമയത്താണ് അദ്ദേഹം ജയിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സംഘം തൗഹീദുള്ള സൗദി അറേബ്യയിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ചെയ്യും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കൂട്ടത്തിലുള്ള ഒരാൾ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ആലി ഷെയ്ഖ് അദ്ദേഹം ചെയ്തു. അദ്ദേഹം ആദ്യമായി അറിയപ്പെടുന്ന ആ നാട്ടിൽ ഒരു ആദ്യമായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ വീട്ടിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നതൊക്കെ മോഹരിമായ ആളുകളാണ്, തൊഹീദിന്റെ ആളുകളാണ്. അപ്പൊ ശേഖം ചെയ്തു ആ നാട്ടിലെ ആദ്യമായ ഒരു മനുഷ്യനെ വിളിച്ചു. എന്നിട്ട് ഇയാൾ ചോദിച്ചു അവർക്കോ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ആളുകൾ എത്ര പേരാണ് ചോദിച്ചു, ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ. അപ്പൊ ഈ ആര്യം എന്ന് പറയുമ്പോൾ മനുഷ്യ പറഞ്ഞു ഏഴുപേരും കൂടിയിട്ടാണ് ലോകം ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത്. എന്നിട്ട് വാക്തരവും അഭാഗം മിസറിൽ താമസിക്കുന്ന നാല് പേരുടെ പേര് പറഞ്ഞു. കബറിൽ കഴിയുന്ന ആളുകളാണ്, കബറാളികളായ നാല് വ്യക്തികളുടെ പേര് പറഞ്ഞു. ആ ഏഴുപെട്ട ആളുകളാണ് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഈ വീട്ടുകാരൻ ഇവരെ ക്ഷണിച്ച തന്റെ സുഹൃത്തുക്കളായി മോഹിനികളൊക്കെ ഒഴിച്ചു കൂട്ടിയാൽ ശിഹബത്തിൽ ഫലിച്ചിട്ടാണോ മറ്റൊരാളുണ്ടായിരിക്കും. ഏതായാലും നടത്തി അദ്ദേഹം പറഞ്ഞു, ഇന്നമലാവുന്നു ഞാൻ വ്യക്തിയെ വിളിച്ചത് നിങ്ങളുടെ കൂട്ടത്തില് ഈ ഒരു മുശ്രിക്കനെ കൂടി വിളിച്ചു വെച്ചതിനാണ്. നിങ്ങൾക്ക് അഭാവം നൽകിയ ഞാനത്തെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ആരോഗ്യ ലോകത്തുണ്ട്. ലോകം ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഏതുവരെ കൂടിയിട്ടാണ് വിശ്വസിക്കുന്നത്. ഇതിൽ പിന്നെ ശപാത്ത് എന്ന് പറയുന്നത് അർത്ഥമാണുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങളും ഇവരുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയുടെ പ്രധാനപ്പെട്ട മൂന്ന് സംശയങ്ങൾ, അതിനുള്ള മറുപടി അതിന്റെ ഒരു ചുരുക്കമാണ്. ഇതേ അവസ്ഥ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. അള്ളഹാനോട് ചോദിക്കുന്നതും മഹാനോട് ചോദിക്കുന്നതും എന്താ വ്യത്യാസം വെച്ചപ്പോ ഒരാൾ പറഞ്ഞു, അള്ളഹാനോട് ചോദിച്ചാല് കേട്ടാത്ത ദിവസം പോലെ എത്തിയാലെത്തി ചിലപ്പോ വഴിയിൽ മുടങ്ങും. മഹാനോട് ചോദിച്ചാല് ഉടനെ മറുപടി ഉണ്ടാകും എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആളുകൾ ജന്തീക്കുകളല്ലെങ്കിൽ മുനാഫിക്കുകളല്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ മുനാഫിക്കുകളുണ്ടാകും. നിസ്വാസമുള്ള കാലം തന്നെ മുനാഫിക്കുകൾ പോലും ഇത്ര വലിയ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ തൗഹീദ് ഉറപ്പിച്ചു നിർത്തുമാറാണ്. അപ്പോ ഇത്രയുമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ അവസ്ഥ മനസ്സിലാക്കുമ്പോ ശിർക്ക് ഉമ്മത്തിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമത് അള്ളാഹു നമുക്ക് നൽകിയ ഞങ്ങൾക്ക് നമ്മൾ തിരിച്ചറിയാം. അള്ളാഹു നന്ദി കാണിച്ചു ശക്കർക്കും അതീ തന്നെ നന്ദി കാണിച്ചാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. അള്ളാഹുവിനോട് നമ്മൾ അങ്ങേയറ്റം നന്ദി കാണിക്കണം. ഈ കൂട്ടത്തിൽ നിന്നുള്ള രണ്ടാമത്തേത് സാധുക്കളായ കുറെ ആളുകൾ ഇത്തരം വഴിപഴപ്പിക്കുന്ന നേതാക്കന്മാരെ പിൻപറ്റി അറിയാതെ പറ്റുവരവുണ്ടാവും. അവർക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ തോഷി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. എന്നിട്ട് ഉറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, തെളിവ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തർക്ക സ്വഭാവമില്ലാത്ത ഹക്ക് അന്വേഷിക്കുന്ന സുപ്രത്ത് ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞുകൊള്ളണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വേദന ഉണ്ടാകണം. ശിഖ് മുഹമ്മദിന്റെ അവസ്ഥയിൽ ശിഖ് ബുനിബാദ് സംഭവം, അദ്ദേഹത്തിന്റെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും ഹജ്ജിന് വന്ന ഒരാൾ അയാള് മക്കത്ത് വന്ന് തവാഫ് നാല് ചുറ്റി തുന്നി, നാലോ മൂന്നോ തവാഫ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരാൾ ബത്തു കൊടുത്തിരുന്നു, എന്താണ് ബാക്കി തവാഫ് ഇവിടെ തിരക്കല്ലേ, അപ്പൊ ബാക്കി മൂന്ന് അല്ലെങ്കിൽ നാല് തവാഫ് നാട്ടിൽ പോയിട്ട് വലിയന്റെ കബറ് ചുറ്റി ചെയ്താൽ മതി, ഇന്ന ശേഖിന്റെ കബറ് ചുറ്റി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇയാൾ തവാഫ് ചെയ്ത് മതിയാക്കിയിട്ട് പോയി. ഈ സംഭവം ഇത് കേട്ടപ്പോ ശേഖിന്റെ സദസ്സിലാളത്തിൽ പറഞ്ഞ ആ സദസ്സിൽ നിന്ന് എല്ലാവരും ചിരിച്ചു. ഇത് കേട്ടപ്പോ അത്രയും അബദ്ധമാണ് ചിരിച്ചു പറഞ്ഞു. അയാൾ ചെയ്ത അധ്വാനം കൊണ്ട് ബാത്തിലായി, നാട്ടിൽ നിന്ന് മക്കത്തേക്ക് വന്ന യാത്രയും അധ്വാനം കൊണ്ട് ബാത്തിലായി. അതിനേക്കാൾ വലുത് ഒരു ഹൈവ് ഉദ്ദേശിച്ച് അയാൾ ശുദ്ധാണ് ചെയ്യുന്നത്. ആ അവസ്ഥയെ മരിച്ചു പോയ മുഷിക്കാൻ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷെ ശേഷം മുൻപാദ് റഹ്മോദ് കേട്ടപ്പോൾ ഹരയാണ് ചെയ്തത്. അല്ലെങ്കിൽ സാബിന്റെ അവസ്ഥ കഴിച്ചു, അയാൾ എല്ലാത്തോടെ ആയിരിക്കും ഇവിടെ വരെ വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള മിസ്കിന്മാരായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ തോഫീദ് പറഞ്ഞു കൊടുക്കണം. അത് ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലിയ ഒരു സഹായമാണ്, ഒരു ഇഹ്സാനാണ്. അവരുടെ ആക്രത്തിൽ നരകത്തിൽ ശാശ്വതരായി കഴിയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിലേക്കുള്ള എല്ലാ മാർഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാണ്. അടുത്തതായി ഇതെന്ന് പറയാം, കാലം ഇനി ഈ മരിച്ചുപോയവരെയും മറ്റും വിളിച്ചു പ്രാർത്ഥിക്കുന്ന തെളിവുന്ന സഹായം തരുന്ന ആളുകൾ അവർ ചിലപ്പോൾ ഇങ്ങനെ പറയും. എന്താണ് പറയുക? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നില്ല. വഹാദിജാവിലേക്കും അവരിലേക്ക് ഇങ്ങനെ അപേക്ഷ എടുക്കുക, ആവശ്യങ്ങൾ പറഞ്ഞ് ചെല്ലുക എന്നുള്ളത്, ഇപ്പൊ ദുആവും അവരെ വിളിച്ച് തേടുക എന്നുള്ളത് ലൈസത്തെ ഇബാദ, ഇത് ഇബാദത്തല്ല. അവരോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ശുപാർശ തേടുന്നതാണ് അല്ലെങ്കിൽ മറ്റു ന്യായങ്ങൾ ഞങ്ങൾ പറയുന്നതിനൊക്കെ ഇപ്പൊ മറുപടി പറഞ്ഞു. അപ്പം ഞങ്ങൾ പരാജയപ്പെട്ടു, ശരി. എന്നാലും ഞങ്ങൾ ഇവരോട് ആവശ്യങ്ങൾ തേടുന്നത് അത് ഇബാദത്ത് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ചിലപ്പോ പിന്നെയും പറയും. കാരണം ഇബാദത്തിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിക്കും. ഈ ഒരു ശുപാർശ ഇത് യഥാർത്ഥത്തിൽ രണ്ട് നിലക്ക് അവർ അവതരിപ്പിക്കാറുണ്ട്. ഒന്ന് എന്ത് പറയും, അള്ളാഹു അല്ലാത്തത് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കും. അന്ന് തന്നെ പഞ്ചായത്ത് പതിനാറ് വർഷം നമ്മൾ നാട്ടിലും പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് നിബാദത്തല്ല. നിബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതോടൊപ്പം ഇവർ റുബൂബിയത്തുള്ളവരാണ്, അള്ളാഹുവിന് തുല്യനാണ്, സ്വതന്ത്രമായ കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ചെറുക്കാവുകയുള്ളൂ, അപ്പോഴത്തെ ഇബാദത്താവുകയുള്ളൂ എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവരോട് സഹായം തേടുന്നത് ദുആ അല്ല, ഈ സഹായം സഹായത്തേക്കാൾ ദുആ ആകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞ സ്വതന്ത്രമായ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിക്കണം. എന്തായാലും ഫലത്തിലൊന്നും തന്നെ സ്വതന്ത്രമായ കഴിവ് ഇവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാലേ അത് ചെറുക്കാവുകയുള്ളൂ എന്ന് പറയും. ഈ പറയുന്ന ആളുകൾ പലതരക്കാരുണ്ടാവും. ചില ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നത് തെറ്റാണെന്ന് പറയും. കുറച്ച് നിലവാരമുള്ള അറിവുകളിടയിലൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ആളുകൾ അവരത് തെറ്റാണെന്ന് പറയും. മറ്റേ ചുരുക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിന് കൊണ്ടാക്കരുത് എന്ന് പറയും. മറ്റു ചില നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധുക്കളെ പോലുള്ള ആളുകൾ അവർ ഇങ്ങനെ തന്നെ ചിലപ്പോൾ പറയും അള്ളാഹുവിനെ പോലെയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. റുബൂബിയത്തിന്റെ അംശം സ്വതന്ത്രമായ കഴിവുണ്ട്, അള്ളാഹുവിന് അനുവാദം ഇല്ലാന്ന് നമ്മൾ സഹായിക്കാൻ കഴിയും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചാലേ ചെറുക്ക് വരികയുള്ളൂ. ഇങ്ങനെ പറയും. ഈ വാദത്തിന്റെ അനന്തരഫലം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? തൗഹീദ് എന്ന് പറയുന്നത് ഒറ്റയിനമാണ്. തൗഹീദ് റുബൂബിയത്തും തൗഹീദ് ഉലൂഹിയത്തും ഒന്നാണ്. അള്ളാഹുവിന് പുറമെ ഒരാളെ ഇലാഹി എന്ന് പറയണമെങ്കിൽ അയാൾക്ക് റുബൂബിയത്തിന്റെ സ്ഥാനമുണ്ട്, അള്ളാഹുവിനെ പോലെ റബ്ബാണ് അയാൾ എന്ന് വിശ്വസിച്ചാലേ ഇബാദത്താവുകയുള്ളൂ, ശിർക്കാവുകയുള്ളൂ എന്നർത്ഥം. ഈ വാദം യഥാർത്ഥത്തിൽ വളരെ പാപത്തിലായ ഒരു വാദം. കാരണം എന്താണ്? ഇബാദത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് പഠിപ്പിച്ചേർക്കാരാണ് അള്ളാഹുമാൻ റസൂലുമാണ്. കാരണം ഖുർആൻ അവതരിച്ചത് തന്നെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിലെ ക്ഷണിക്കൽ. ഖുർആൻ എവിടെയെങ്കിലും ഇബാദത്തിൻ്റെതാണ് എന്നൊരു നിർവചനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഖുർആന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായ ഒരു കാര്യം അത് അള്ളാഹു ആരോടാണോ അവതരിപ്പിക്കുന്നത് സംസാരിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ് അവർക്ക് മനസ്സിലാകാത്ത അവസ്ഥയിൽ വിശദീകരിക്കാറുള്ള റസൂൽ വിടുവോ? ഇല്ല. എന്നു മനസ്സിലാക്കാം, മക്കാ മുശ്രിക്കുകൾക്ക് വളരെ പരിചിതമായ കാര്യമായിരുന്നു ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോ അവർക്ക് പരിചയമുള്ള ഒരു കാര്യമാണ് ഇബാദത്ത്. ഇവർ പറയുന്നത് പോലെ അള്ളാഹുവിന് പുറമെ സ്വതന്ത്രമായ കഴിവുള്ള ഒരാളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാളോട് തേടിയാൽ മാത്രമേ അത് ഇബാദത്ത് ആവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കാര്യം ഖുർആൻ വിശദീകരിക്കണം. നേരെ മറിച്ച് അറബികൾക്ക് പരിചയമുള്ള ഒരു വാക്ക് എന്നുള്ള നിലക്കാണ് ഖുർആൻ. ഇങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് മാത്രം ഒരു വിശദീകരണം ഇല്ലാതെയാണ് ഖുർആൻ ഹദീസിൽ പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? മക്കാ മുശ്രിക്കുകളുടെ ഭാഷയിൽ അവരുടെ ഇടയിൽ ഇബാദത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്തായിരുന്നു? അറബി ഭാഷയിലെ ഇബാദത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് ഹുദൂഉ, സ്നേഹത്തോടു കൂടി അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുക എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ താഴ്മ ഒരാളോട് കാണിക്കുന്നതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് എന്തൊക്കെ പ്രവൃത്തികളാണ് അങ്ങേയറ്റത്തെ താഴ്മയാവുക? അത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചാൽ തരുന്നു. ഖുർആനിൽ നിങ്ങൾ ഇന്ന കാര്യം അള്ളാഹുവിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ഇത്തിഖാസ് ചെയ്യുക. ഇത്തിഖാസ് എന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തേടുക, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ കാവൽ തേടുക, അതുപോലെ അള്ളാഹുവിന് വേണ്ടി ബൈഅത്തുക, അള്ളാഹുവിനെ വേണ്ടി ശ്രദ്ധ ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി നേതൃത്വം നേടുക. ഇങ്ങനെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അങ്ങേയറ്റത്തെ താഴ്മ. അത് മറ്റൊരാളുടെ നിലയിലേക്ക് സമർപ്പിച്ചാൽ അത് അയാൾക്കുള്ള ഇബാദത്തായി. ഇങ്ങനെ വളരെ ലളിതമായ കാര്യമാണ് ഇബാദത്തിന്റെ ഇബാദത്തിൽ നിന്ന്. അതിനപ്പുറത്ത് നിങ്ങൾ പറയുന്നത് ഒരാൾക്ക് അള്ളാഹുവിന് പുറമെ സ്വതന്ത്രമായ ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ അത് ശരിക്കാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടതായിരുന്നു. കൊണ്ടാണ് അങ്ങനെ വിശദീകരണം ഒരു സ്ഥലത്തും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഈ പുതിയ നിബന്ധന ഒരു കാര്യം ഭാഗത്താകണമെങ്കിൽ അള്ളാഹുവിനെ പോലെ കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ സ്വതന്ത്രമായി സാധിക്കാൻ കഴിയുന്ന ആളാണ് എന്ന് വിശ്വസിച്ചു കൊള്ളണം എന്നുള്ള ഈ നിബന്ധന അതെവിടെ നിന്ന് കിട്ടി? അത് ഉത്തരമായി അവർക്ക് വരാനുള്ളത് പ്രധാനമായും ഒരു കാര്യം എന്താ? ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ പറയും കബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് മൻ റബ്ബുക്കാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മൻ ഇലാഹുക്കാണ് ചോദിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ രണ്ടും കൂടി ചോദിക്കണം, മൻ റബ്ബുക്കാഹുക്കൻ, മൻ റബ്ബുക്ക എന്ന് മാത്രം ചോദിച്ചിട്ട് അത് ഇത്തരം പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു റബ്ബായി അംഗീകരിച്ച ഒരാൾ അയാൾ കബറിൽ രക്ഷപ്പെടും, ഞാൻ അള്ളാഹു റബ്ബായി അംഗീകരിക്കുന്നത് എന്ന് പറയും. റബ്ബും ഇലാഹും രണ്ടായിരുന്നെങ്കിൽ തൗഹീദ് ആളുകൾ കബറിൽ രക്ഷപ്പെടുകയുള്ളൂ. ദോഹേതുള്ള ആളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മനസ്സിൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്? മനസ്സിലാക്കുന്നത്. അപ്പൊ അപ്പാണ് വിശ്വസിച്ചു കഴിഞ്ഞാൽ ദോഹിത ബുദ്ധിയായി എന്നാണ് അല്ലെ? മുസ്ലിമിനെ ബന്ധിക്കുന്ന ചോദ്യം കബറിൽ നിൽക്കുന്നത്. മുസ്ലിമായ വ്യക്തി പറയും റബ്ബിയല്ല എന്ന് പറയും, കാബുൽ പറയും. എല്ലാ മുസ്ലിങ്ങളും ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും. അപ്പോ ഒരു മുമ്പിനെ മനാഫിക്കിനെ അല്ലെങ്കിൽ മുമ്പിനെ കാബുലിനെ വേർതിരിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം ഞാൻ പ്രഭുക്കാണ്. അപ്പൊ ഞാൻ പ്രഭുക്കാരും ഉത്തരമുണ്ടെങ്കിൽ റബ്ബാണെന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർ വാങ്ങിയതായി. അപ്പോ റബ്ബും ഇതാകും ഒരേ അർത്ഥമാണ് എന്നർത്ഥം. ഇതിനെങ്ങനെയാണ് മറുപടി? യഥാർത്ഥത്തില് ചെറുക്ക് ചെയ്യാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്ന ആളുകളെ വഴിപഠിപ്പിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ എത്രയുണ്ട് എന്ന് മാത്രം മനസ്സിലാവും ഈ ഒരു സംശയം കേട്ടാൽ. കാരണം ഈ ഹദീസ് കബറിൽ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള ഹദീസ്, ആ ഹദീസിന് തന്നെ വേറെ റിവായത്തില് മാക്കുത്തു നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ പ്രഭുക്കാൻ മാത്രമല്ല അങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്കുത്തു നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? എല്ലാ റിപ്പോർട്ടുകളും കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ മാൻ പ്രഭുക്കുത്ത നീ ആരാധിച്ചുകൊണ്ടിരുന്നത് നിന്റെ പപ്പ ആരാണ് എന്നാണ് ചോദ്യം. ആ അർത്ഥത്തിലാണ് ചെയ്യുക എന്ന് മാത്രമല്ല റബ്ബ് എന്ന വാക്കിന് മഹബൂദ് എന്നൊരു അർത്ഥമുണ്ട് എന്ന് ഞാൻ കൊടുത്തൊരു അഹമ്മദ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ഇലാഹ് ആരാണ് എന്ന് തന്നെയാണ് സഭയിലെ ചോദ്യം. ഇലാഹ് ആരാണ് എന്നുള്ളതിന് റബ്ബ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റൊരു വിവാഹത്തിൽ മഹബൂദ് നീ ആരെയാണ് ആരാധിച്ചിരുന്നത് എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വേർതിരിവ് ദോഷത്തിൽ ഉപയോഗിക്കും ദോഷത്തിൽ ഉപയോഗിക്കും രണ്ട് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ വേണ്ടി കൊണ്ടുവരുന്ന ഈ തെളിവ് കബറിലെ ചോദ്യം എന്നുള്ളത് അത് അടിസ്ഥാനരഹിതമാണ്. മാർഗത്തിന്റെ ആഭ്യമെന്ന് ചോദിക്കുമെന്ന് ഉത്തരപ്പെട്ടു. ഇപ്പൊ എന്ത് മനസ്സിലാക്കാം? അള്ളാഹു സുബ്ഹാനഹു ആരാധന ഇബാദത്ത് ചെയ്യുക മറ്റാർക്കും ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനയുണ്ട് എന്നിവർ പറയുന്നത് ബാത്തിലാണ്. അള്ളാഹുവിനെ പോലെ റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ പോലെ സ്വതന്ത്രമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ഇബാദത്താകുകയുള്ളൂ എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അതിനുവേണ്ടി പല തെളിവുകൾക്കൊന്നും നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കാം. ഇൻഷാല്ലാഹ് അടുത്ത ഭാഗങ്ങൾ നമുക്ക് വരുന്ന ദിവസം വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് അടിയുറച്ചു ഇഖ്ലാസോടു കൂടി അള്ളാഹുവിനെ ഇബാദത്തിനെയാണ് നമുക്ക് തൗഹീദ് നൽകി അദ്ദേഹത്തെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല സുബ്ഹാനഹു വതആല അൽഹംദു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു